ね。നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിയുടെ ഭാഗമായ രണ്ടാം ഷെർപ്പ സമ്മേളനത്തിന്റെ ഔപചാരിക ചർച്ചകൾ വൈകിട്ട് കുമരകത്ത് സമാപിക്കും. വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയോടനുബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന 603 ദിവസത്തെ അനുസ്മരണ പരിപാടികൾ ഇന്ന് ആരംഭിക്കും. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും MK സ്റ്റാലിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപനമനുസരിച്ച് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ വർദ്ധിച്ചു. 3000 ചതുരശ്ര അടി വരെ വീടുകളുടെ നിർമ്മാണത്തിന് മണ്ണ് മാറ്റാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാമെന്ന് മന്ത്രി പി രാജീവ്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ G20 ഉച്ചകോടിയുടെ ഭാഗമായ രണ്ടാം ഷെർപ്പ സമ്മേളനത്തിന്റെ പ്ലീനറി യോഗങ്ങളുടെ രണ്ടാം ദിവസമായ ഇന്ന് ഇതുവരെ നടന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങളും G20യുടെ മുന്നോട്ടുള്ള പ്രയാണവും ചർച്ചയാകും. വൈകിട്ടോടെ രണ്ടാം ഷെർപ്പ സമ്മേളനത്തിന്റെ ഔപചാരിക ചർച്ചകൾ സമാപിക്കും. സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ചും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് ബൃഹത് സാമ്പത്തിക കാഴ്ചപ്പാടുകളുടെ സ്വാധീനം എന്നീ വിഷയങ്ങളിലും ഇന്ന് ചർച്ച നടക്കും. ഹരിത വികസനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്ലാസ്ഗോയിൽ COP26 മുന്നോട്ടുവച്ച പരിസ്ഥിതിക്കായി ജീവിതശൈലി എന്നീ വിഷയങ്ങൾ ഉച്ചകഴിഞ്ഞ് ചർച്ചയാകും. വികസനം, ഊർജ്ജ പരിണാമം, പരിസ്ഥിതിയും സുസ്ഥിര കാലാവസ്ഥയും, ദുരന്ത ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവർത്തന ഗ്രൂപ്പുകളുടെ യോഗവും ഇന്ന് നടക്കും. സമാപന യോഗത്തിൽ G20യുടെ മുന്നോട്ടുള്ള പ്രയാണം സംബന്ധിച്ച് ഇന്ത്യയുടെ ഷെർപ്പ അമിതാഭ് കാന്ത് പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയോടനുബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന 603 ദിവസം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു.
വൈക്കത്തെ തന്തൈ പെരിയാർ സ്മാരകത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ബീച്ച് മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. നവോത്ഥാന സാമൂഹിക പരിഷ്കരണ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ 3 ദിവസം വീതം നീണ്ടു നിൽക്കുന്ന മഹാകൺവെൻഷനുകൾ ശതാബ്ദി അനുസ്മരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പഠന കളരികളും സെമിനാറുകളും വിവിധയിടങ്ങളിൽ നടത്തും. മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസവും ആചാരവും എന്ന വിഷയത്തിലും സെമിനാറുകൾ സംഘടിപ്പിക്കും.
വൈക്കം സത്യഗ്രഹത്തിന്റെ 100ാം വാർഷികം തമിഴ്നാട് ഗവൺമെന്റ് 1 വർഷം ആഘോഷിക്കും. ഇതിന്റെ ഭാഗമായി വൈക്കത്തെ EV രാമസ്വാമി എന്ന തന്തൈ പെരിയാറിന്റെ സ്മാരകം പുനരുദ്ധരിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമായി 8,14,00,000 രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തമിഴ്നാട് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന് 100 എപ്പിസോഡ് പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മൻ കി ബാത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത ഉദ്ധരണികളുടെ പ്രസക്ത ഭാഗങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു.
ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും, അതാണ് ആകാശവാണിയിലെ നമ്മുടെ മൻ കി ബാത്. ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് പരിപാടിയിൽ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത്. 2014 October 3 ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ 100ാം പതിപ്പിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു.
കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് 4 വനിതാ ബോക്സർമാർ ലോക ചാമ്പ്യന്മാരായി രാജ്യത്തേക്കെത്തിയത്. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ പ്രതിഫലനമായിരുന്നു ഇതിലൂടെ കാണാൻ കഴിഞ്ഞത്. രാജ്യത്തെ യുവാക്കളെ കായികരംഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് മുഖ്യ പങ്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണത്തിന്റെ ഭാഗമായ ഖേലോ ഇന്ത്യ വഹിച്ചത്. 2017 August 7 പ്രക്ഷേപണം ചെയ്ത മൻ കി ബാത്തിൽ രാജ്യത്തെ കായികരംഗം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ജനങ്ങളുമായി പങ്കുവച്ചു.
खेल हमारे जीवन का हिस्सा बने. अगर हम दुनिया के युवा देश हैं तो हमारी ये तरुणाई खेल के मैदान में भी नजर आनी चाहिए. स्पोर्ट्स यानी फिजिकल फिटनेस, मेंटल अलर्टनेस, पर्सनालिटी एनहेंसमेंट, मैं समझता हूं इससे ज्यादा क्या चाहिए. खेल एक प्रकार से दिलों का मेल की एक बहुत बड़ी जड़ी बूटी है.
സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ വർദ്ധിച്ചു. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ചാണിത്. ഡെസ്ക് റിപ്പോർട്ട്.
ഭൂമിയുടെ ന്യായവിലയിൽ ഇന്നു മുതൽ 20% വർധനയുണ്ടാകും. രജിസ്ട്രേഷൻ ഫീസും കൂടും. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവിലയും വർദ്ധിക്കും. കോർട്ട് ഫീസ് സ്റ്റാമ്പുകളുടെ നിരക്കും സ്വകാര്യ വാഹനങ്ങളുടെ നികുതിയും കൂടും. കെട്ടിട പെർമിറ്റിന് അപേക്ഷാ ഫീസും വർദ്ധിക്കും. കെട്ടിട നികുതിയും ഉപനികുതിയും 5% വർദ്ധിച്ചു. കാറുകൾ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതിയിലും വർധനയുണ്ടാകും. ഈ വാഹനങ്ങൾക്ക് ഒറ്റത്തവണ റോഡ് നികുതി 20% നിന്ന് 5% കുറഞ്ഞു. 60 ചതുരശ്ര മീറ്ററിൽ താഴെ വീടുകളെ ഇന്നു മുതൽ നികുതിയിൽ നിന്നൊഴിവാക്കും.
സംസ്ഥാന ഗവൺമെന്റിന്റെ ജനദ്രോഹപരമായ നികുതികൾ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഇന്ന് UDF കരിദിനമായി ആചരിക്കുമെന്ന് കൺവീനർ MM ഹസൻ അറിയിച്ചു. എല്ലാ പഞ്ചായത്തിലും നഗരങ്ങളിലും UDF പ്രവർത്തകർ കറുത്ത ബാഡ്ജ് ധരിക്കും. കരിങ്കൊടി ഉയർത്തിയും പന്തംകൊളുത്തിയും പ്രതിഷേധം അറിയിക്കുമെന്നും ഹസൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഇന്നു മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഭക്ഷ്യസ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും അഭ്യർത്ഥന മാനിച്ച് നിരവധി തവണ ഹെൽത്ത് കാർഡ് എടുക്കാൻ സാവകാശം നൽകിയിരുന്നുവെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കാരുണ്യ ഫാർമസികൾ വഴി കുറഞ്ഞ വിലയിൽ ടൈഫോയിഡ് വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്ത് നിന്ന് 9270 പേർക്ക് അവസരം ലഭിച്ചു. 4237 പേരെ നറുക്കെടുപ്പില്ലാതെയും 5033 പേരെ നറുക്കെടുപ്പിലൂടെയും തെരഞ്ഞെടുത്തു. ബോംബ് ഭീഷണിയുണ്ടായാൽ അടിയന്തര പ്രതികരണ സംഘങ്ങളുടെ തയ്യാറെടുപ്പ് പരിശോധിക്കുന്നതിനായി ഹൈക്കോടതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മോക് ഡ്രിൽ നടത്തും. സുരക്ഷാ ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേനാംഗങ്ങൾ, മെഡിക്കൽ സ്റ്റാഫ് എന്നിവരുൾപ്പെടെ അടിയന്തര പ്രതികരണ ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 3000 ചതുരശ്ര അടി വരെ വീടുകളുടെ നിർമ്മാണത്തിനായി മണ്ണ് മാറ്റുന്നതിന് അനുമതി നൽകാൻ അധികാരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയതായി മന്ത്രി P രാജീവ് അറിയിച്ചു. നേരത്തെ ഇതിന് അധികാരം മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പിനായിരുന്നു. പൊതുജനങ്ങൾക്കും ഗവൺമെന്റിനും നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന വിധത്തിൽ 2015 കേരള മൈനർ മിനറൽസ് കൺസഷൻ ചട്ടങ്ങളിലെ 5 വിഭാഗങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതിയുടെ ഭാഗമായാണിതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെൺകുട്ടികളിൽ ആർത്തവ കപ്പിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കേരള ഫീഡ്സ് ലിമിറ്റഡിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതിയായ സുരക്ഷിതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണവും ആർത്തവ കപ്പുകളുടെ വിതരണോദ്ഘാടനവും കൊല്ലം കടക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നവ വൈജ്ഞാനിക സമൂഹമായി സംസ്ഥാനത്തെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഷൊർണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിർമ്മിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനവും കമ്പ്യൂട്ടർ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. IPL ക്രിക്കറ്റിൽ അഹമ്മദാബാദിൽ ഉദ്ഘാടന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. 179 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് 5 വിക്കറ്റും 4 പന്തും ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുത്തു. ഇന്ന് വൈകിട്ട് 3:30 മൊഹാലിയിൽ പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും 7:30 ലക്നൌവിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഇന്ത്യൻ താരം PV സിന്ധു മാഡ്രിഡ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമിഫൈനലിൽ പ്രവേശിച്ചു. ഡെൻമാർക്ക് താരത്തെയാണ് സിന്ധു തോൽപ്പിച്ചത്. ഇന്ന് സെമിഫൈനലിൽ അവർ സിംഗപ്പൂർ താരത്തെ നേരിടും. ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ജപ്പാൻ താരത്തോട് തോറ്റ് ക്വാർട്ടർ ഫൈനലിൽ നിന്ന് പുറത്തായി. അടുത്ത തലമുറ മിസൈൽ കപ്പലുകൾ നിർമ്മിക്കുന്നതിന് കൊച്ചി കപ്പൽശാലയും ഇന്ത്യൻ നാവികസേനയും കരാർ ഒപ്പുവച്ചു. 6 മിസൈൽ കപ്പലുകളാണ് 9805 കോടി രൂപ ചെലവിൽ കൊച്ചി കപ്പൽശാല നാവികസേനയ്ക്കായി നിർമ്മിക്കുന്നത്. അതീവ പ്രഹരശേഷിയുള്ള ഈ കപ്പലുകൾക്ക് അതിവേഗം ആക്രമണം നടത്താനും കഴിയും. അത്യാധുനിക ആയുധങ്ങൾ ഘടിപ്പിച്ച കപ്പലുകൾ നിർമ്മിച്ച് നൽകുന്ന മേഖലയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് കരാറിലൂടെ കപ്പൽശാല. 2027 മാർച്ചോടെ കപ്പലുകൾ നാവികസേനയ്ക്ക് കൈമാറാനാണ് പദ്ധതിയെന്ന് കൊച്ചി കപ്പൽശാല അറിയിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം പാമ്പാടിയിലെ ദക്ഷിണമേഖലാ ക്യാമ്പസിൽ വിവേകാനന്ദ മഞ്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സെക്രട്ടറിയും IMC ചെയർമാനുമായ അപൂർവ ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് 1 മരണം കൂടി. ഇരിട്ടി എടുക്കാനത്തെ 65-കാരിയാണ് മരിച്ചത്. ഒരാഴ്ച മുമ്പ് മുഴപ്പിലങ്ങാട്ട് 89-കാരൻ മരിച്ചിരുന്നു. അതിനിടെ പയ്യന്നൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ചയാൾക്ക് H1N1 വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഹൈദരാബാദിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഡെക്കാൻ ക്രോണിക്കിൾ ദിനപത്രം സീനിയർ ന്യൂസ് എഡിറ്ററുമായ കണ്ണൂർ ഇരിട്ടി സ്വദേശി പായം സുധാകരൻ ഹൈദരാബാദിൽ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. പാലക്കാട് കല്ലേക്കാട് ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞോടി ഉണ്ടായ തിരക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു. വള്ളിക്കോട് വാർക്കാട് VS സുബ്രഹ്മണ്യനാണ് മരിച്ചത്. 10 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കണ്ണൂർ പായം ഗ്രാമപഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിയുടെ പന്നി ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഈ ഫാമിന് ചുറ്റും 1 കിലോമീറ്റർ പ്രദേശം രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ജി20 ഉച്ചകോടിയുടെ ഭാഗമായ രണ്ടാം ഷർപ്പ സമ്മേളനത്തിന്റെ ഔപചാരിക ചർച്ചകൾ വൈകിട്ട് കുമരകത്ത് സമാപിക്കും. വൈക്കം സത്യഗ്രഹ ശതാബ്ദിയോടനുബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന 603 ദിവസത്തെ അനുസ്മരണ പരിപാടികൾ ഇന്ന് ആരംഭിക്കും. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും എം കെ സ്റ്റാലിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപനമനുസരിച്ച് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ വർദ്ധിച്ചു. 3000 ചതുരശ്ര അടി വരെ വീടുകളുടെ നിർമ്മാണത്തിന് മണ്ണ് മാറ്റാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാമെന്ന് മന്ത്രി പി രാജീവ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.